ആത്മീയത ഒരു ഉത്സവമാണ്. ആത്മീയതയെ പലപ്പോഴും നമ്മൾ ഒരു വിഷാദഗീതം പോലുള്ള ഒന്നായിട്ട് പലപ്പോഴും കണക്കാക്കാറുണ്ട്. ആത്മീയത നൃത്തമാണ്, സംഗീതമാണ്, ഉത്സവമാണ്. തിരിച്ചുവരവിന്റെ ഉത്സവമായിട്ടാണ് ആത്മീയത കരുതപ്പെടുക. ഓരോ ധ്യാനവേളകളും ഇത്തരം ചില തിരിച്ചുവരവിന്റെ ഉത്സവ അനുഭവങ്ങൾ നമ്മൾ നിറക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി കുറച്ച് ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ധ്യാനവേളകൾ തിരിച്ചുവരവിന്റെ ഉത്സവ ദിനങ്ങളായിട്ട് മാറണം. ആത്മീയതയെക്കുറിച്ച് ഒരു നിർവചനമുണ്ട്, അതിതാണ്: സ്പിരിച്വാലിറ്റി ഈസ് യുവർ എവേക്കൻഡ് നൊസ്റ്റാൾജിയ. ആത്മീയത നിങ്ങൾ ഉണർത്തപ്പെടുന്ന ഗൃഹാതുരത്വങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു കുഞ്ഞ് വലുതാകുന്നത് എന്തിനെയൊക്കെയോ തള്ളി പറഞ്ഞുകൊണ്ടാണ്. അത്രയും കാലം എല്ലാത്തിനും അമ്മയുടെ അഭയം തേടിയ ഒരു കുഞ്ഞ് ഒരു ദിനത്തിൽ അമ്മയോട് പറയുന്നു, അമ്മേ ഞാൻ സ്വയം ഭക്ഷണം കഴിച്ചു കൊള്ളാം, അമ്മേ ഞാൻ സ്വയം വസ്ത്രം ധരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ സ്വയം വസ്ത്രം ധരിച്ചു തുടങ്ങുമ്പോൾ, സ്വയം ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ഇവന്റെ അമ്മ അവരുടെ സുഹൃത്തുക്കളോട് പറയുന്നു, എന്റെ കുഞ്ഞ് വലുതാവുകയാണ്. കുഞ്ഞിന്റെ ഉള്ളിൽ എങ്ങനെ ഒരു അബദ്ധധാരണ കടന്നുകൂടുന്നുണ്ട്, വലുതാകണമെങ്കിൽ എന്തിനെയൊക്കെയോ തള്ളി പറയണമെന്ന്. ഇവൻ പിന്നീട് അമ്മയെ തള്ളിപ്പറഞ്ഞ് ഇവൻ പിന്നീട് കളിക്കൂട്ടുകാരെ തള്ളിപ്പറയുന്നു, സ്നേഹകാലങ്ങളെ തള്ളിപ്പറയുന്നു, സുഹൃത്തുക്കളെ തള്ളിപ്പറയുന്നു, പ്രണയകാലങ്ങളെ തള്ളിപ്പറയുന്നു, വീടിനെയും മൂല്യങ്ങളെയും ഈശ്വരനെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വലുതാവുകയാണ്. എന്നിട്ടും എന്തിനെയാണോ തള്ളിപ്പറഞ്ഞത്, ഈ അനുഭവം ഇവന്റെ ഉള്ളിൽ ഇവനൊരു പുഴ പോലെ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ അനുഭവം അവനെ കനല് പോലെ പൊള്ളിക്കുന്നുണ്ട്. ഇത്തരമൊരു അനുഭവത്തിന് കാൽപ്പനിക സാഹിത്യത്തിൽ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് നൊസ്റ്റാൾജിയ, അല്ലെങ്കിൽ ഗൃഹാതുരത്വം. സ്പിരിച്വാലിറ്റി ഈസ് യുവർ എവേക്കൻഡ് നൊസ്റ്റാൾജിയ. നിങ്ങൾ ഉണർത്തപ്പെടേണ്ട, നിങ്ങൾ ഉണർത്തപ്പെടുന്ന ഗൃഹാതുരത്വമാണ് ആത്മീയത എന്ന് പറയുന്നത്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അവഗണിച്ച ഒന്നാവാം, ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കൈമോശം വന്നതാവാം, ജീവിതത്തിൽ എപ്പോഴും ബോധപൂർവം നമ്മൾ തള്ളിപ്പറഞ്ഞതാവാം. അത്തരമൊരു അനുഭവത്തിലേക്ക് സങ്കീർത്തനങ്ങളുമായിട്ട് മടക്കയാത്ര നടത്തുവാൻ നമുക്ക് ഹെൽപ്പുണ്ടാവട്ടെ. നമ്മുടെ ചുറ്റുവട്ടത്തും ഇത്തരം ഒത്തിരി തിരിച്ചുവരവുകളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഓരോ നിമിഷവും തിരിച്ചുവരവിന്റെ ഉത്സവമാക്കി മാറ്റുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. വളരെ അടുത്തുള്ള, ഏറ്റവും അടുത്തുള്ള സുഹൃത്തിന് വിശേഷിപ്പിക്കാവുന്ന ഒരുവൻ, വർഷങ്ങളായിട്ട് ഇവൻ മയക്കുമരുന്നടിമയാണ്. ഓരോ അവധിക്ക് കാണുമ്പോൾ ഇവന്റെ അമ്മ പറയുന്നു, ഇവന് വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന്. ഒത്തിരി ഡി അഡിക്ഷൻ സെന്ററിൽ ഇവനെ കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നാമത്തെയോ രണ്ടാമത്തെ ദിവസമോ ഡോക്ടറിനോടോ നേഴ്സിനോടോ ഒക്കെ ഒത്തിരി അഗ്രസീവായിട്ട് ഇവൻ മടങ്ങിയെത്തുന്നു. നല്ല ബോധമുള്ളപ്പോൾ ഇവൻ പറയുന്നു, എനിക്കിതിനകത്ത് നിന്ന് മോചനം ആവശ്യമുണ്ട്. എന്നിട്ടിവൻ ഒത്തിരി വർഷങ്ങളായിട്ട് മയക്കുമരുന്ന് അഡിക്റ്റ് ആയവൻ, ഒരു ഡി അഡിക്ഷൻ സെന്ററിന് മോചിപ്പിക്കാൻ കഴിയാതെ പോയവൻ, ഒരു പ്രഭാതത്തിൽ ഉണരുന്നത് കുഞ്ഞിന്റെ വിശുദ്ധിയോടുകൂടിയാണ്. കുളിച്ച് പുഴയിൽ നിന്ന് വരുന്നവന്റെ വിശുദ്ധിയോടുകൂടിയാണ്, കുഞ്ഞിന്റെ നൈർമല്യത്തോടുകൂടിയാണ്. ഇവന്റെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ, രാത്രിയിൽ എപ്പോഴും ക്രൈസ്റ്റ് ഇവന്റെ കിടക്കയുടെ ചാരയിലേക്ക് വന്നിരുന്നു, ഒരമ്മയുടെ കനിവോടുകൂടി ഇവനെ പുണർന്നു, ആ കരവലയത്തിൽ കിടന്ന് ഇവൻ പൊട്ടിക്കരഞ്ഞു, കണ്ണീരുകൊണ്ട് ഇവൻ വിശുദ്ധനായി. ഉണർന്നെണീക്കുന്നത് കുഞ്ഞിന്റെ വിശുദ്ധിയുമായിട്ടാണ്, പുതിയ മോചനത്തിന്റെ ഒരു നൃത്തവുമായിട്ടാണ്. ഇവനിവന്റെ ഭിത്തിയിൽ വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, ഗാഡ് ഈസ് മോർ ഇൻഡോക്സിക്കേറ്റിംഗ് ദാൻ ഡ്രഗ്സ്. ഗാഡ് ഈസ് മോർ ഇൻഡോക്സിക്കേറ്റിംഗ് ദാൻ ഡ്രഗ്സ്. ദൈവത്തിന് മയക്കുമരുന്നിനേക്കാൾ കൂടുതൽ ലഹരിയുണ്ട്. ഞാൻ ഇന്നോളം അറിഞ്ഞിട്ടുള്ള, ഞാൻ ഉപയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ മയക്കുമരുന്നിനേക്കാൾ കൂടുതൽ ലഹരി ഈശ്വരനുണ്ട് എന്ന്. ഇത് ഇവന്റെ ഉത്സവമാണ്, ഇവന്റെ ആത്മീയതയാണ്. സ്പിരിച്വാലിറ്റി ഈസ് യുവർ എവേക്കൻഡ് നൊസ്റ്റാൾജിയ. നിങ്ങൾക്ക് എപ്പോഴോ കൈമോശം വന്ന അനുഭവം, അത് ഈശ്വരനാവാം, വീടാവാം, വാത്സല്യങ്ങളാവാം, ഹൃദയ താല്പര്യങ്ങളാവാം, വിശുദ്ധികളാവാം, ഈ അനുഭവങ്ങളിലേക്ക് മടക്കയാത്ര നടത്തുവാനായിട്ട് മനസ്സ് സജ്ജമാകുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ആത്മീയതയാണ്. ഇവന്റെ ആത്മീയത ഇതാണ്. വർഷങ്ങളായിട്ട് ഈശ്വരനെ തള്ളിപ്പറഞ്ഞവൻ ഒരു പ്രഭാതത്തിൽ വെളിപാട് പോലെ വിളിച്ചു പറയുന്നു, ഞാൻ ഇന്നോളം അറിഞ്ഞിട്ടുള്ള എല്ലാ മയക്കുമരുന്നിനേക്കാൾ കൂടുതൽ ലഹരി ഈശ്വരനുണ്ട്. ഒരു ഡി അഡിക്ഷൻ സെന്ററിന് മോചിപ്പിക്കാത്തവൻ ഇങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന് നിർത്തം ചവിട്ടുന്നത്. ആശ്രമത്തിനടുത്ത് റിട്ടയർഡ് ടീച്ചറുണ്ട്. ഇവരെ ആശ്രമത്തിൽ വന്നിട്ട് അച്ഛന്മാരോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ. 8 വയസ്സിൽ ഇവരുടെ മകൻ വീട് വിട്ടിറങ്ങിപ്പോയതാണ്. 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഇവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് വേണ്ടി ആത്മക്കാർക്കുള്ള കുർബാനയെങ്കിലും എത്തിക്കാമല്ലോ. പ്രായമുള്ള അച്ഛന്മാര് ഇവരെ ആശ്വസിപ്പിച്ച് വിടുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഒത്തിരി സ്കെപ്റ്റിക്കലായിട്ടാണ് ഇവരെ കണ്ടുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഇവൻ നഷ്ടമായി കാണും. എന്നിട്ടും ഒരു ഡിസംബർ രാവിലെ ഇവൻ അമ്മയെ തേടി എത്തുന്നു. എന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, അമ്മേ, അമ്മയുടെ മുഖം ഞാൻ മറന്നുപോയി, പക്ഷേ അമ്മയുടെ മനസ്സ് എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. 8 വയസ്സിൽ വീട് വിട്ട് ഇറങ്ങിപ്പോയവൻ 12 വർഷങ്ങളിലെ അലച്ചിലുകൾക്ക് ശേഷം മടങ്ങി വന്നിട്ട് പറയുകയാണ്, അമ്മേ, അമ്മയുടെ മുഖം ഞാൻ മറന്നുപോയി, പക്ഷേ അമ്മയുടെ മനസ്സെനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. ഏതൊക്കെ ഗലികൾ കിടന്നുറങ്ങിയപ്പോൾ, ഏതൊക്കെ കുട്ടി ക്രിമിനൽ റാക്കറ്റിൽ അംഗമായിരുന്ന കാലത്തില്, ആർക്കൊക്കെ വേണ്ടി ഏതൊക്കെ അടിമപ്പണി ചെയ്യേണ്ട കാലത്തില് അമ്മയുടെ മനസ്സിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതിവന്റെ ഉത്സവമാണ്, ഇതിവന്റെ ആത്മീയതയാണ്. അമ്മയെ തള്ളിപ്പറഞ്ഞവൻ, വീടിനെ അവഗണിച്ചവൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അറിഞ്ഞുകൊള്ളുക, ഇതിവന്റെ ആത്മീയത ഉത്സവമാണ്. സ്പിരിച്വാലിറ്റി ഈസ് യുവർ എവേക്കൻഡ് നൊസ്റ്റാൾജിയ. ഞങ്ങൾ കുറെ പേർ കൂടി വിയ്യൂർ ജയിൽ സന്ദർശിക്കുകയായിരുന്നു. മടങ്ങി വരുമ്പോൾ അത്രയും നേരം ഞങ്ങളെ അവഗണിച്ചു എന്ന് തോന്നിയ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് അടുത്തെത്തിയപ്പോൾ വളരെ പതുക്കെ ഇങ്ങനെ പറഞ്ഞു, ഫാദർ, ഞാനും ഒരിക്കൽ ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു, ഞാനും ഒരിക്കൽ ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു. പിന്നീട് പെട്ടെന്ന് ഇവൻ മുട്ടി ചുരുട്ടിയിട്ട് ഈ സെല്ലിന്റെ ബാറുകൾ കിടിക്കാൻ തുടങ്ങി. ചോര പൊടിയും വരെ സഹമുറിയന്മാർ വന്നിട്ട് പിടിച്ച് മാറ്റും വരെ. എന്താണ് ഇതിന്റെ പൊരുള്? ഇവന്റെ അഗ്രഷൻ വിളിച്ചു പറയുന്നത് എന്താണ്? ഞാനും ഒരിക്കലും അൾത്താര ബാലനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എന്തുകൊണ്ട് ഈ ആക്രമണാത്മതയിലേക്ക് വലിച്ചെറിയപ്പെട്ടു? ഒരിക്കല് ഈ കൈകള് ഏതൊക്കെയോ പവിത്രമായ കർമ്മങ്ങളിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഒരിക്കൽ ഈ കൈകൾക്ക് കുന്തിരിക്കത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴാണ് ഈ കരങ്ങളിലേക്ക് രക്തത്തിന്റെ ഗന്ധം പടർന്നത്? പിന്നീട് എപ്പോഴാണ് ഈ കരങ്ങളിലേക്ക് ഈ രക്തത്തിന്റെ ഗന്ധം പടർന്നത്? ഇവന്റെ വിലാപം ഇവന്റെ ആത്മീയതയാണ്. ഒരിക്കൽ എന്റെ കൈവശം ഹൃദയനാർമല്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരിക്കൽ എന്റെ ഉടലിൽ കുന്തിരിക്കത്തിന്റെ ഗന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആവില്ലല്ലോ, മടങ്ങിപ്പോകാൻ ആവില്ലല്ലോ എന്നുള്ള ഇവന്റെ വിലാപം ഇവന്റെ ആത്മീയതയാണ്. സ്പിരിച്വാലിറ്റി ഈസ് യുവർ എവേക്കൺഡ് നൊസ്റ്റാൾജിയ. ഉണർത്തപ്പെടുന്ന കാതുരത്വങ്ങൾ. വൃദ്ധനായ ഒരു വൈദികൻ മരിക്കുകയാണ്. അരികില് വളരെ ചെറുപ്പക്കാരനായ ഒരു യുവസന്യാസിയുണ്ട്. ആ കൈകളെ ഈ മനുഷ്യൻ കയറി ഇങ്ങനെ ഗ്രിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്കെന്റെ ജീവിതത്തിൽ കുറെ കൂടി ക്രിസ്തുവിനോട് വിശ്വസ്ത പുലർത്താമായിരുന്നു, എനിക്കെന്റെ ജീവിതത്തിൽ കുറെ കൂടി ക്രിസ്തുവിനോട് വിശ്വസ്ത പുലർത്താമായിരുന്നു. എന്നിട്ട് ഈ മനുഷ്യൻ കരഞ്ഞു തുടങ്ങിയാണ്. പതുക്കെ ഈ മനുഷ്യൻ മന്ത്രിച്ചു, എ ബിറ്റ് ഓഫ് സെൽഫ് റെസ്ട്രെയിൻമെന്റ് വുഡ് ഹാവ് മേഡ് എ ബെറ്റർ പ്ലേസ്. കുറെ കൂടി ആത്മസമ്മേളനങ്ങൾ കുറെ കൂടി നല്ലൊരു പുരോഹിതനെ തീർത്തേനെ എന്ന്. വൃദ്ധനായ മരണത്തിന്റെ പദനിശനം കേട്ട് കിടക്കുന്ന ഈ മനുഷ്യന്റെ വിലാപത്തിന്റെ പൊരുളെന്താണ്? ഇതിവന്റെ ആത്മീയതയാണ്. നമ്മൾ ഈ ചിന്ത ഒന്ന് ക്രോഡീകരിക്കുകയാണ്. നമുക്കറിയാം, ഭൂമിയിൽ ഓരോ മനുഷ്യരും വലുതാകുന്നത് എന്തിനെയൊക്കെയോ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ടും എന്തിനെയാണോ തള്ളിപ്പറഞ്ഞത്, ആ അനുഭവം അവൻ അവന്റെ ഉള്ളിൽ ഒരു പുഴ പോലെയോ കനൽ പോലെയോ കൊണ്ട് നടക്കുന്നുണ്ട്. ഇത്തരം ഒരു അനുഭവം ഉള്ളിടത്തോളം കാലം മനുഷ്യന് മടങ്ങി വരാതിരിക്കാനാവില്ല. ആത്മീയത എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്സവമാണ്. എ സോങ്, എ ഡാൻസ് ആൻഡ് എ കാർണിവൽ, എ സെലിബ്രേഷൻ. തിരിച്ചു വന്നവന്റെ ഉത്സവമാണ്. അത് ഈശ്വരനാവാം, വാത്സല്യങ്ങളാവാം, ഹൃദയനന്മകളാവാം, ഏതൊക്കെയോ വിശുദ്ധികളാവാം. ആ വിശുദ്ധികളിലേക്ക് സങ്കീർത്തനങ്ങളുമായിട്ട് മടക്കയാത്ര നടത്താനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. ഈ ധ്യാന ദിനങ്ങളിലൊക്കെ വെറുതെ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടത് എനിക്ക് കൈമോശം വന്ന നന്മകൾ എന്തൊക്കെയാണ്. ദസ്തോവസ്കി എന്ന് പറയുന്ന മനുഷ്യൻ ക്രിസ്തുവിന്റെ മനസ്സുള്ള സാഹിത്യകാരനാണ്. ഈ മനുഷ്യന്റെ കഥാപാത്രം വിലപിക്കുന്നത് ഇങ്ങനെയാണ്, ഹോമോഫിച്ച്, എനിക്കുമുണ്ടായിരുന്നൊരു ബാല്യം, നന്മ നിറഞ്ഞ ഹൃദയവിശുദ്ധിയുള്ളൊരു ബാല്യം, പൂമ്പാറ്റകളെ പിന്നാലെ അലഞ്ഞ ബാല്യം. പിന്നീട് എപ്പോഴാണ് എനിക്കെന്റെ ബാല്യത്തിന്റെ വിശുദ്ധിയും നന്മയും ഒക്കെ കൈമോശം വന്നത്? പിന്നീട് എപ്പോഴാണ് എനിക്കെന്റെ ബാല്യത്തിന്റെ വിശുദ്ധിയും നന്മകളും ഒക്കെ കൈമോശം വന്നത്? കൈമോശം വന്ന അനുഭവങ്ങൾ ഈ ദിനങ്ങളിൽ കർത്താവിന് മുമ്പിലിരിക്കുമ്പോൾ നിങ്ങളെ കരയിപ്പിക്കട്ടെ, കനൽ പോലെ. നിങ്ങളെ സാന്ത്വനപ്പെടുത്തട്ടെ, പുഴ പോലെ. ഉള്ളിന്റെ ഉള്ളില്
മനുഷ്യൻ പുഴ പോലെയും കനൽ പോലെയും കൊണ്ട് നടക്കുന്ന ആ ഗൃഹാതുരത്വമെന്നുള്ള അനുഭവം ഉണരാനായിട്ട് തീർച്ചയായിട്ടും ഈ ധ്യാന ദിവസങ്ങളിൽ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഗൃഹാതുരത്തെക്കുറിച്ച് പറയുമ്പോൾ നാട്ടിൽ ഞാനിത് പറയാറുണ്ട്, പക്ഷെ എനിക്കറിയാം മറ്റൊരു ദേശത്ത് നിൽക്കുമ്പോൾ, മറ്റൊരു നാട്ടിൽ പടമൂന്നിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ ഗൃഹാതുരത്വം എന്ന് പറയുന്ന വാക്കിന് കുറെ കൂടി ഡെപ്ത് ലഭിക്കുന്നതായിട്ട്, കുറെ കൂടി ആഴം ലഭിക്കുന്നതായിട്ട്, ഉള്ളിന്റെ ഉള്ളിൽ നമ്മളും ഇത്തരം നൊസ്റ്റാൾജികൾ കൊണ്ട് അടക്കാറുണ്ട്. ട്രാഫിക് സിഗ്നൽ റെഡ് ആണ്, അത് ഗ്രീനായി മാറാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നാട്ടിലെ ഏതോ ഊടുവഴികൾ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, ഒരു പുഴയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണരുന്ന വികാരം എന്താണ്? ഈ നൊസ്റ്റാൾജി തന്നെയാണ്. അല്ലെങ്കിൽ നാട്ടിലെവിടെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞ് സ്വപ്നത്തിൽ നിങ്ങൾ നെഞ്ചിലൂടെ വന്നിട്ട് ഇഴഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണരുന്ന വികാരം എന്താണ്? ഈ നൊസ്റ്റാൾജിയാണ്. മറ്റാരോത്ത് ജീവിതം പങ്കിടുമ്പോൾ ബാല്യത്തെ ഏതൊക്കെയോ സൗഹൃദങ്ങൾ, ഏതൊക്കെയോ വിശുദ്ധ പ്രണയങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സ്മൃതി കണക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണരുന്ന വികാരം എന്താണ്? ഈ നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഉള്ളിന്റെ ഉള്ളില് ഓരോ മനുഷ്യനും ഇത്തരം ഗൃഹാതുരത്വം കൊണ്ട് നടക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഡിന്നറിലിരിക്കുമ്പോൾ, ഒത്തിരി വിഭവങ്ങൾക്ക് മുമ്പിലിരിക്കുമ്പോൾ അമ്മ വിളമ്പിയ ലളിതമായ അത്താഴത്തെ കുറിച്ച് നിങ്ങൾ ഓർമ്മിച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണരുന്നത് ഈ ഗൃഹാതുരത്വമാണ്. ആത്മീയത നിങ്ങളുടെ ഉണരുന്ന അല്ലെങ്കിൽ ഉണരേണ്ട ഗൃഹാതുരത്വമാണ്. ദൈവം നമ്മുടെ ഗൃഹാതുരത്വങ്ങളെ തൊട്ട് ആ ഗൃഹാതുരത്വങ്ങൾ ഉണർത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കുറച്ച് ചിന്തകൾ നമ്മൾ ആരംഭിക്കുക. ഉപേക്ഷിക്കപ്പെട്ട ഒരുവൻ, സ്വന്തം പ്രതിഭവനത്തിനെതിരായി തെറ്റ് ചെയ്ത ഒരുവൻ നക്ഷത്രങ്ങൾ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു, എന്റെ പിതാവിന്റെ പക്കലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഇവന്റെ മടങ്ങിപ്പോകലിന്റെ ഇന്ധനമെന്ന് പറയുന്നത് ഇവന്റെ ഗൃഹാതുരത്വമാണ്. ഉപേക്ഷിക്കപ്പെട്ട കൽക്കൂമ്പാരങ്ങളുടെ മുന്നിൽ ഒരു പെൺകുട്ടി നിൽക്കുകയാണ്. അവൾ അവളോട് തന്നെ പറഞ്ഞു, ആരും ഇവളെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്ലുകൾ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയപ്പോൾ എന്റെ ഉള്ളിൽ എനിക്ക് ആദ്യം അനുഭവപ്പെട്ടത് വല്ലാത്തൊരു ശാന്തിയായിരുന്നു. പക്ഷേ കണ്ണുകളിൽ ആസക്തി പേറാത്തവൻ, അവൻ എന്നോട് ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നുപോയി. എന്റെ ഉടലിലും ഉണ്ടായിരുന്നു ഏതൊക്കെയോ വിശുദ്ധ ഗന്ധങ്ങൾ. ആ ഉടലിന്റെ വിശുദ്ധിയിലേക്ക് ഞാൻ മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കൽക്കൂമ്പാരങ്ങളുടെ മുമ്പിൽ പെൺകുട്ടി നിൽക്കുമ്പോൾ അവൾ മനസ്സിലുണരുന്നത് സമാനമായ വികാരമാണ്. സക്കേബൂസ്ന കുറിയ മനുഷ്യൻ പറയുകയാണ്, പൊക്കക്കുറവായിരുന്നു എന്റെ പ്രശ്നം. ഈ പൊക്കക്കുറവിനെ അതിജീവിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ മരക്കൊമ്പായിരുന്നു ധനമെന്ന് പറയുക. വലിയൊരു മാവിന്റെ കൊമ്പിലിരിക്കുന്ന കുട്ടിക്ക് താൻ വലിയവനാണെന്ന് തോന്നുന്നത് പോലെ, പക്ഷേ അവനോടൊപ്പം അത്താഴത്തിലിരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി ജീവിതത്തിൽ ധനത്തെക്കാൾ വലിയ ഏതൊക്കെയോ മൂല്യങ്ങളുണ്ട്. ഇത് ഇവന്റെ ഗൃഹാതുരത്വമാണ്. കോഴി കൂവുന്നിടവേളയിൽ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവൻ, പുറത്തേക്ക് വരുമ്പോൾ ക്രൈസ്റ്റ് വരുന്നു, പഴയ കനിവോടുകൂടി ക്രിസ്തു അവന് മിഴികൾ ഉയർത്തി നോക്കുന്നു, പക്ഷേ പഴയ സ്വാതന്ത്ര്യത്തോടുകൂടി ഇവന്റെ മിഴികൾ നോക്കാനായിട്ട് ഇന്ന് പീറ്റെന്ന് കേൾപ്പില്ല. കണ്ണു വലിച്ച് പുറത്തേക്ക് പോയിട്ട് അവൻ കൈപ്പോടുകൂടി കരയുന്നു. എന്നിട്ട് അവൻ സ്വയം പറയുന്നു, മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞാൻ ഇനി ഇവനെ മൂന്ന് പ്രാവശ്യം ഏറ്റു പറയും കണ്ണീരോടുകൂടി. ഓളം ബൈബിളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ സമാനമായ അനുഭവങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. ജീവിതത്തിൽ എപ്പോഴും കൈമോശം വന്നൊരനുഭവം, പുഴ പോലെയോ കനല് പോലെയോ നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയതയുടെ കവാടങ്ങൾ തുറന്നു കിട്ടുന്നു. ഈ ചിന്തകൾ വളരെ ലാഘവത്തോടുകൂടി മാത്രം കേൾക്കുക, ഒരു ധ്യാനത്തിനോടുക്കേണ്ട ഗൗരവത്തോട് കേൾക്കാതിരിക്കുക. അഞ്ചോ ആറോ സന്ധ്യകളിൽ വെറുതെ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ശാന്തമായിട്ട് ചിന്തിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ വന്നിരിക്കുകയാണ്.